കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം. അങ്ങേക്ക് വേണ്ടി ദിവസം മുഴുവൻ ഞാൻ കാത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ബൈബിൾ രക്ഷാചരിത്രമാണെന്നും ആ രക്ഷാചരിത്രം മൂന്ന് പ്രത്യേക ഘട്ടങ്ങൾ ഉൾക്കൊള്ളുന്നുവെന്നും നമ്മൾ കണ്ടു. ഒരുക്കം, പൂർത്തീകരണം, പ്രഘോഷണം എന്ന മൂന്ന് ഘട്ടങ്ങളായി. ഈ ഒരുക്കത്തിൻ്റെ കാലഘട്ടത്തെ തന്നെ ഏഴ് കാലഘട്ടങ്ങളായി വിശേഷിപ്പിക്കാമെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഈ ഒരുക്കത്തിൻ്റെ ആദ്യ ഘട്ടത്തെയാണ് പഠന വിഷയമാക്കാൻ പോകുന്നത്. ആദി ചരിത്രം. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളാണ് ഇന്നത്തെ നമ്മുടെ പഠന വിഷയം. ഇത് കൂടുതൽ വിശദമായി ഉൽപ്പത്തി ഗ്രന്ഥം പഠിക്കുമ്പോൾ നമ്മൾ പിന്നീട് കാണുന്നതാവും. പക്ഷേ ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട ആശയങ്ങൾ എടുത്ത് അവതരിപ്പിക്കാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. രക്ഷാചരിത്രത്തിന്റെ തുടക്കം എന്ന നിലയിൽ രക്ഷാചരിത്രത്തിന്റെ ആരംഭമാണ് ആദി ചരിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. അതോടൊപ്പം രക്ഷാചരിത്രം ആവശ്യമായി വന്നത് എന്തുകൊണ്ട് എന്നും ഈ ഭാഗത്ത് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കും. എന്താണ് ഇവിടെ പറയുന്ന കാര്യങ്ങൾ? എന്താണ് ഈ അധ്യായങ്ങളുടെ മുഖ്യമായ പ്രതിപാദ്യ വിഷയം എന്ന് ചോദിച്ചാൽ പലരും പറയാറുണ്ട്, എല്ലാത്തിൻ്റെയും തുടക്കത്തെക്കുറിച്ചാണ്. ചരിത്രപരമായി ദൈവം എപ്രകാരമാണ് എല്ലാം സൃഷ്ടിച്ചത്, എല്ലാത്തിൻ്റെയും തുടക്കം എങ്ങനെയാണ്, കൃത്യമായിട്ട് പറയും. ശരിയാണ്, എല്ലാത്തിൻ്റെയും തുടക്കത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പക്ഷേ പറയുന്ന വിധത്തിന് വ്യത്യാസമുണ്ട് എന്ന് മാത്രം. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പ്രതിപാദിക്കുന്ന പോലെ ഒരു ചരിത്രം, പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിന് ശേഷം എപ്രകാരമാണ് ശിഷ്യന്മാർ ജെറൂസലേം തുടങ്ങി ലോകത്തിന്റെ അവസാനം വരെ സുവിശേഷം പ്രസംഗിച്ചത് എന്നൊരു ചരിത്രമോ, അല്ലെങ്കിൽ സാവൂൾ, ദാവീദ്, സോളമൻ എന്നീ രാജാക്കന്മാരുടെ ചരിത്രം അവതരിപ്പിക്കുന്നത് പോലുള്ളൊരു ചരിത്രമോ അല്ല ഈ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യത്തെ അധ്യായങ്ങൾ കാണുന്നത്. ഇവിടെ മനുഷ്യന്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക്, ചോദ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ നൽകുന്ന ഉത്തരങ്ങളാണ് അവതരിപ്പിക്കുക. ഒരു ചരിത്രത്തിൻ്റെതായ രീതിയിലാണ് അവതരിപ്പിക്കുന്നതെങ്കിലും ചരിത്രം എന്നതിനേക്കാൾ കൂടുതൽ വിശ്വാസത്തിൻ്റെ വിശകലനമാണ് ഇവിടെ കാണുന്നത്. അടിസ്ഥാന പ്രമേയങ്ങൾക്കും അടിസ്ഥാന പ്രശ്നങ്ങൾക്കും ദൈവം നൽകുന്ന ഉത്തരം വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കുകയാണ് ഇവിടെ ചെയ്യുക. നമ്മൾ സാധാരണ ഒരു മനുഷ്യവ്യക്തിയെ, ഒരു അപരിചിതനെ കണ്ടുമുട്ടുകയാണെന്ന് വിചാരിക്കൂ. ബസ് സ്റ്റാൻഡിൽ വെച്ച് ഞാൻ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. ഒരു വ്യക്തി, കുറേ സമയമുണ്ട് അടുത്ത് ബസ് വരാനായിട്ട്. കുറേയേറെ ആൾക്കാരുമുണ്ട്, എനിക്ക് ആരെയും പരിചയമില്ല. ആരുമായിട്ടെങ്കിലും പരിചയപ്പെടണമെന്ന് ആഗ്രഹിച്ചു. ഞാനൊരു വ്യക്തിയെ സമീപിച്ചു. ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന വ്യക്തിയാണ് ബസ് കാത്ത് നിൽക്കുന്നതാണെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ ആദ്യമേ ചോദിക്കുക, വാസ്തവത്തിൽ എങ്ങോട്ടാ പോകുന്നത്? ഒരു കുഴപ്പമില്ലാതെ ആർക്കും ചോദിക്കാമെന്ന് ചോദ്യമായി, എങ്ങോട്ടാ പോകുന്നത്? കോഴിക്കോടിനാണോ എറണാകുളത്തിനാണോ? അറിഞ്ഞിട്ട് പ്രത്യേക കാര്യമുണ്ടായിട്ടൊന്നുമല്ല, എന്നാലും ഒന്ന് സംസാരിക്കാനുള്ള ഒരു ആഗ്രഹം, പരിചയപ്പെടാനുള്ള ഒരു ആഗ്രഹം. ഇതുകൊണ്ട് ആദ്യം ചോദിക്കുന്ന ചോദ്യം എങ്ങോട്ടാണ് പോകുന്നത്? രണ്ടാമത് ഞാൻ ചോദിക്കുക, വാസ്തുവിൽ എവിടുന്നാ വരുന്നത്? തൃശ്ശൂക്കാരനാണോ മറ്റെവിടുന്നാണോ? ഭാഷ കേൾക്കുമ്പോൾ വ്യത്യാസം തോന്നും. ഏതായാലും ഓരോ പ്രദേശത്തിനെയും ഭാഷയ്ക്ക് അതിന് സവിശേഷതകളുണ്ടല്ലോ. നമ്മൾ രണ്ടാമത് ചോദിക്കുന്ന ചോദ്യം എങ്ങോട്ടാണെന്ന് ഇതിനു ശേഷം എവിടുന്നാ വരുന്നത്? ഇത്രയുമായി കഴിയുമ്പോൾ ഏതാണ്ടൊരു ബന്ധമായി അയാൾ ഇങ്ങോട്ടും ചോദിക്കും, എവിടുന്നാണ്, എന്താണ് വിശേഷങ്ങളൊക്കെ. മൂന്നാമത് ചോദിക്കാൻ പോകുന്ന ചോദ്യം കുറച്ചുകൂടി അടുത്ത് അറിയണമെന്നുണ്ടെങ്കിൽ എന്താണ് പേര്? ഇങ്ങനെ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു, അല്ലെങ്കിൽ അഥവാ എങ്ങോട്ട് പോകുന്നു, എവിടെ നിന്ന് വരുന്നു, എന്താണ് പേര്, ആരും സാധാരണ ചോദിക്കാറുള്ള മൂന്ന് ചോദ്യങ്ങൾ എല്ലാ തത്വചിന്തയുടെയും തത്വശാസ്ത്രകാരന്മാരുടെയും ഒക്കെ ചോദ്യത്തിന് പിന്നിലുള്ളതും ഇതൊക്കെ തന്നെയാണ്. നമ്മളെല്ലാവരും അന്വേഷിക്കുന്നത് ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരമാണ്. എവിടെ നിന്നാണ് വരുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്, ആരാണോ നീ? ഞാൻ അറിയാതെ തന്നെ ഈ മൂന്ന് ചോദ്യങ്ങളിലൂടെ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് കടക്കുകയാണ്. ഞാൻ ആരാണെന്നും എന്താണ് എൻ്റെ ലക്ഷ്യമെന്നും എന്താണ് എൻ്റെ ഉറവിടമെന്നും മനുഷ്യൻ എക്കാലത്തും അന്വേഷിച്ചിരുന്നു. അതിന് പലതരത്തിലുള്ള മറുപടികൾ മനുഷ്യൻ കൊടുത്തിട്ടുമുണ്ട്. ദൈവത്തിന് സൃഷ്ടിയാണെന്ന് പറയുന്നവരുണ്ട്, അല്ല തനിയെ ഉണ്ടായതാണെന്ന് പറയുന്നവരുണ്ട്. തനിയെ ഉണ്ടായൊരു വലിയ പൊട്ടിത്തെറിയിലൂടെ വളർന്നു വന്ന പരിണാമത്തിന്റെ ഫലമായുണ്ടായ സൃഷ്ടിയായ വസ്തുക്കളാണ് ഇതെല്ലാം എന്ന് കരുതുന്നവരുമുണ്ട്. പലതരത്തിലുള്ള ഉത്തരങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ ബൈബിളിൽ കിട്ടുന്ന ദൈവം നോക്കി നൽകുന്ന ആധികാരികമായ ഒരു ഉത്തരം അത് ഈ ആദ്യത്തെ 11 അധ്യായങ്ങൾക്കാണ്. എന്താണ് ഈ പ്രപഞ്ചത്തിന്റെ ഉത്ഭവം? എവിടെയാണ് ഇതിന്റെ തുടക്കം? ഇതൊരു ലക്ഷ്യമുണ്ടോ? ഉണ്ടെങ്കിൽ എന്ത്? എന്താണ് ഇതിന്റെ സ്വഭാവം? ഇവിടെയുള്ള എല്ലാറ്റിൻ്റെയും തുടക്കം എവിടെയാണ്? എങ്ങനെ ഇതുണ്ടായി? എങ്ങനെ പ്രപഞ്ചമുണ്ടായി? എങ്ങനെ മനുഷ്യനുണ്ടായി? എന്തുകൊണ്ട് മനുഷ്യൻ സഹിക്കേണ്ടി വരുന്നു? ജീവനുള്ളതെല്ലാം മരിക്കുന്നു, എന്താണ് മരണത്തിന്റെ കാരണം? എന്താണ് സഹനത്തിന്റെ കാരണം? എന്താണ് സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തിൽ വ്യക്തിപരമായ വിദ്വേഷം കടന്നുകൂടാൻ കാരണം? അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ചോദ്യത്തിന് പ്രസക്തി വർദ്ധിക്കുന്നേ ഉള്ളൂ, എവിടെ നിന്ന് വരുന്നു ഈ വിദ്വേഷം? മനുഷ്യർ ഹൃദയം സ്നേഹിക്കാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ടതാണ്. ഈ സ്നേഹം നിറയേണ്ട ഹൃദയത്തിൽ എന്തുകൊണ്ട് വിദ്വേഷം നിറയുന്നു, വെറുപ്പ് നിറയുന്നു? എന്തുകൊണ്ട് സന്തോഷമായി കഴിയാൻ ആഗ്രഹിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തെ ദുഃഖപൂരിതമായി തീരുന്നു? ആരും ആഗ്രഹിക്കില്ല ഇന്നെനിക്ക് ദുഃഖമായി കഴിയണമെന്ന്. എല്ലാവരും ആഗ്രഹിക്കുന്ന സന്തോഷം, സന്തോഷമായി കഴിയണം. അതിനുള്ള മാർഗങ്ങളാണ് തേടുന്നത്. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും ഈ സന്തോഷം, ദുഃഖത്തിന്റെ കലർപ്പില്ലാത്ത സന്തോഷം ആർക്കും ലഭിക്കുന്നില്ല. എവിടെയാണ് ദുഃഖത്തിന്റെ ഉറവിടം? ഇതിനെല്ലാം ഉപരി എല്ലാവരുടെയും ആത്യന്തികമായ ആഗ്രഹം ജീവിക്കുക എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും ഒരു ദിവസം കൂടി ജീവിതം കൂട്ടിക്കിട്ടാൻ വേണ്ടി എത്രയോ ക്ലേശിക്കുന്നു മനുഷ്യൻ. എന്തെല്ലാം മരുന്നുകൾ, എന്തെല്ലാം ചികിത്സകൾ, എന്തുമാത്രം യാത്രകൾ. വിദേശത്തോ എവിടെയെങ്കിലും പോയി ജീവൻ അല്പം കൂടി ദീർഘിപ്പിക്കാനുള്ള ശ്രമം. പക്ഷെ എല്ലാം പാഴാണെന്ന് നമുക്കറിയാം. ജനിച്ച മനുഷ്യൻ മരിച്ചേ മതിയാവും. എന്തേ ജീവിതം വേണ്ടിയുള്ള ഈ വലിയ ദാഹം മരണത്തിൽ ചെന്ന് കലാശിക്കുന്നു? എന്താണ് ഇതിന് കാരണം? ദൈവം നല്ലവനാണെങ്കിൽ, ദൈവമാണ് ശ്രേഷ്ഠാവെങ്കിൽ എന്തുകൊണ്ട് ദൈവം ഈ മരണം ഈ ഭൂമിയിൽ അനുവദിച്ചു? ദൈവം സ്നേഹമാണെങ്കിൽ എന്തുകൊണ്ട് മനുഷ്യ ഹൃദയങ്ങളിൽ വിദ്വേഷം കുടികൊള്ളുന്നു? മനുഷ്യൻ നന്മയാണെങ്കിൽ, മനുഷ്യന് നന്മയാണ് ആഗ്രഹിക്കുന്നത്, എന്തുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ ദുഃഖം കുമിഞ്ഞുകൂടുന്നു? എവിടെയാണ് ഉത്തരം കിട്ടുക? ഉൽപ്പത്തി പുസ്തകത്തിന്റെ 11 അധ്യായങ്ങളിൽ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് മുഖ്യമായും കാണുന്നത്. ദൈവം നൽകുന്ന വെളിപാട്, ആ വെളിപാടാണ് ആദ്യത്തെ 11 അധ്യായങ്ങളിൽ എല്ലാറ്റിൻ്റെയും തുടക്കം. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ആദ്യ ചരിത്രം എന്ന് പറയുക. ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചുകൂടെ പറയും, ഈ പ്രപഞ്ചത്തിലെ മനുഷ്യൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പറയും, മനുഷ്യൻ അനുഭവിക്കുന്ന തിന്മകളുടെ കാരണത്തെക്കുറിച്ച് പറയും, അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പറയും, അവസാനം മരണത്തിൻ്റെ കാരണവും എന്താണെന്ന് എടുത്തു കാണിക്കും. മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ തിന്മകളുടെയും കാരണവും ഈ ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്. അതോടൊപ്പം ആരാണ് മനുഷ്യൻ, എന്താണ് മനുഷ്യൻ്റെ സ്വഭാവം, എന്താണ് അവൻ്റെ ഉറവിടം, എന്താണ് അവനെ സംബന്ധിച്ച പദ്ധതി, എന്താണ് അവൻ്റെ ലക്ഷ്യം, ഇതെല്ലാം നമുക്ക് വിശ്വാസത്തിന് വെളിച്ചത്തിൽ പറഞ്ഞു തരുന്നതാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യത്തെ 11 അധ്യായങ്ങൾ. അതുകൊണ്ട് ബൈബിളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. ബൈബിളിൻ്റെ തന്നെ ആമുഖമായി ഇതിനെ കണക്കാക്കാം. നന്മ മാത്രമായി സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യനെന്നും ദൈവത്തിൻ്റെ മുഖഛായ വഹിക്കുന്നവനാണ് അവനെന്നും, ദൈവത്തിൻ്റെ ഛായയിലും സദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തോടൊന്നിച്ച് പറദീസായിലായിരുന്നുവെന്നും, ആ പറദീസ മനുഷ്യൻ്റെ പ്രവർത്തനം കൊണ്ട് നഷ്ടപ്പെട്ടതാണ് കാരണമെന്നും നമുക്ക് പറഞ്ഞു തരും. പക്ഷേ ഇതെല്ലാം പറയുന്നത് ചരിത്രമായിട്ടല്ല, ഒരു പ്രത്യേക സാഹിത്യ രൂപത്തിലാണ്. സാധാരണ രീതിയിലുള്ള ഒരു സാഹിത്യമല്ല ഇവിടെ കാണുക. രാജഭരണത്തെക്കുറിച്ചുള്ള വസ്തുനിഷ്ഠമായ വിവരണമല്ല ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ പ്രവാചകന്മാരുടെ പോലുള്ള പ്രബോധനങ്ങളുമല്ല, നിയമസംഹിതകളുമല്ല ഇവിടെ കാണുന്നത്. പ്രത്യേക തരത്തിലുള്ള ഒരു സാഹിത്യരൂപമാണ്. വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ വിശകലനം ചെയ്യപ്പെട്ട ചരിത്രം എന്തുകൊണ്ടെങ്കിൽ വിശേഷിപ്പിക്കാം. ഇവിടെ കീർത്തനങ്ങളുണ്ട്. ഉദാഹരണത്തിന് ആദ്യത്തെ ഒരു അധ്യായം മുഴുവനും പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് ദൈവത്തെ കീർത്തിക്കുന്ന പ്രപഞ്ച സൃഷ്ടാവിനുള്ള കീർത്തനമാണ്. ഇവിടെ ഐതിഹ്യ രീതിയിലുള്ള വിവരണങ്ങളുണ്ട്. കായന്റെയും ആബേലിന്റെയും കഥ, അല്ലെങ്കിൽ പ്രളയത്തിന്റെ കഥ. ഇവിടെ ജീനിയോളജീസ് അല്ലെങ്കിൽ വംശാവലികളുണ്ട്, മനുഷ്യന്റെ ഉത്ഭവത്തെക്കുറിച്ച് പറയുന്ന വംശാവലികൾ. ഇങ്ങനെ പലതരത്തിലുള്ള സാഹിത്യരൂപങ്ങൾ ഇവിടെ കാണും. കഥാരൂപത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. ആദത്തിന്റെയും ഹൗവായുടെയും സൃഷ്ടിയെക്കുറിച്ച്, മണ്ണിൽ നിന്ന് ദൈവം മെനഞ്ഞെടുക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യന്റെ മനുഷ്യന്റെ വാരിയെല്ലൂരിയെടുത്ത് ഹൗവായെ തീർക്കുന്ന ദൈവം, പർദീസായും പാമ്പും, പർദീസായ എന്നുള്ള പുറത്തു കിടക്കലും കഥാരൂപത്തിലാണ് അവതരിപ്പിക്കുക. ഇവയൊന്നും അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടതല്ല എന്ന് ചുരുക്കം. ഇവിടെ വ്യക്തികളെ കുറിച്ച് പറയുന്നുണ്ട്, പേരുകൾ പറയുന്നുണ്ട്. ആദാം, ആദമ എന്ന വാക്കിൽ നിന്നാണ് ആദാം എന്ന പേര് വരുന്നത്. നമുക്കറിയാം ആദമ എന്നാൽ മണ്ണെന്നാണ് അർത്ഥം. അപ്പോൾ ആദാം എന്ന വാക്കിന്റെ അർത്ഥം മണ്ണിൽ നിന്നെടുക്കപ്പെട്ടവൻ, മനുഷ്യൻ. ഹവ്വ, ഹയ എന്ന ജീവിക്കുക എന്ന അർത്ഥമുള്ള ഹയ എന്ന വാക്കിൽ നിന്ന് വന്നവളാണ് ഹവ്വ. ജീവനുള്ളവൾ, ജീവനുള്ളവളുടെ എല്ലാം മാതാവ്. ഇങ്ങനെ ആദവും ഹവ്വായും, കായനും ആബേലും, നോഹയും ഒക്കെ വ്യക്തികളാണ്. പക്ഷെ അതിലുപരി പ്രതീകങ്ങളുമാണ്. ആദം മനുഷ്യനാണ്, എല്ലാ മനുഷ്യരുടെയും ആദിപിതാവാണ്. മനുഷ്യന്റെ സ്വഭാവം മുഴുവനും ഉൾക്കൊള്ളുന്ന ഒരു പ്രതീകം കൂടിയാണ് ആദം. ആദവും ഹവ്വായും ആദി മാതാപിതാക്കളാണ്, ആദി മുതലെയുള്ള മാതാപിതാക്കളാണ്. മനുഷ്യന്റെ സ്വഭാവത്തിന്റെ സവിശേഷതകൾ അവരിൽ കാണാം. കായനും ആബേലും സഹോദരങ്ങളാണ്. ഒരാൾ കൃഷിക്കാരൻ, മറ്റേയാൾ ആട്ടിടയൻ. മനുഷ്യൻ ഇടയനും കൃഷിക്കാരനും ഒക്കെയായി വിവിധ ജോലികൾ തുടങ്ങുന്നത് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ്, മനുഷ്യന്റെ ഉത്ഭവത്തിന് ശേഷം. അപ്പോൾ രണ്ട് വ്യത്യസ്ത തൊഴിലുകളിലുള്ള രണ്ട് വ്യക്തികളെ അവതരിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം മുഖ്യമായിട്ടും ഈ കായനും ആബേലും സഹോദരങ്ങളാണ്. അവർ വ്യക്തികൾ എന്നതിനേക്കാൾ കൂടുതൽ മനുഷ്യ സാഹോദര്യത്തിന്റെ തന്നെ പ്രതീകങ്ങളാണ് അവർ ഇന്ന് പഠിപ്പിക്കുക. കായൻ ആബേലിനെ വധിക്കുമ്പോൾ സഹോദരൻ സഹോദരനെ വധിക്കുന്നതിന്റെ ക്രൂരതയാണ് എടുത്തു കാണിക്കുക. എപ്രകാരം ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ പരസ്പരം അകലുന്നു എന്നതിന്റെ ചിത്രം ആദത്തിന്റെയും ഹവ്വായുടെയും കായന്റെയും ആബേലിന്റെയും കഥയിലൂടെ അവതരിപ്പിക്കും. കഥ എന്ന് പറയുമ്പോൾ ചരിത്രമല്ല എന്നർത്ഥമില്ല. ചരിത്രമാണെന്ന് പറയുമ്പോൾ അതെല്ലാം വസ്തുനിഷ്ഠമായ ചരിത്രമാണെന്നും അർത്ഥമില്ല. ചരിത്ര വസ്തുതകൾ ഇതിന്റെ പിന്നിലുണ്ട്, ചരിത്ര വ്യക്തികളും ഇതിന്റെ പിന്നിലുണ്ട്. പക്ഷേ ഈ വ്യക്തികളും വസ്തുതകളും ഒക്കെ കൂടുതൽ വിശദമായ സങ്കീർണമായ യാഥാർത്ഥ്യങ്ങളുടെ പ്രതീകങ്ങളും പ്രതിബിംബങ്ങളുമായിട്ടാണ് കാണുന്നത് എന്നോർക്കണം. ഇതോടൊപ്പം ഇവിടെ പറയുന്ന പല സംഭവങ്ങൾക്കും മെസോപ്പൊട്ടേമിയയിൽ നിലവിലിരുന്ന ഇതിഹാസങ്ങളുമായി സാമ്യമുണ്ട്, ബന്ധവുമുണ്ട്. ഉദാഹരണത്തിന് പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ ജലത്തെ രണ്ടായി പിളർന്ന് മുകളിൽ ആകാശവും താഴെ ഭൂമിയും ഉണ്ടാക്കിയതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ എനുമ എലിഷ് എന്ന ബാബിലോണിയൻ ഇതിഹാസത്തിന് സാമ്യം ഇവിടെ കാണും. ജലദേവതയായ തിയാമത്തിനെ മുറിച്ച് രണ്ടു ഭാഗങ്ങളാക്കി മുകൾ ഭാഗം കൊണ്ട് ആകാശവും കീഴ്ഭാഗം കൊണ്ട് ഭൂമിയും സൃഷ്ടിച്ചുവെന്നും പിന്നീടൊരു ദേവനെ കൊന്ന് കുഴച്ച മണ്ണിൽ നിന്ന് മനുഷ്യൻ രൂപം കൊടുത്തു എന്നൊക്കെ പറയുന്ന എനുമായലിഷിന്റെ വിവരണം ബൈബിളിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് പറയാനാവില്ലെങ്കിലും രണ്ടും തമ്മിൽ സാമ്യമുണ്ട് എന്നോർക്കുക. അതുപോലെ തന്നെ ആദപ്പ എന്ന ഒരു ഇതിഹാസ കഥയുണ്ട്. മനുഷ്യൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ക്ഷണിക്കപ്പെടുകയും നിത്യജീവന്റെ അമർത്യതയുടെ ആഹാരം അവന് ലഭിക്കുകയും, പക്ഷേ തെറ്റിദ്ധാരണ മൂലം ആ അമർത്യത നഷ്ടപ്പെട്ടതിൻ്റെയും കഥയാണ് ആദപ്പ എന്ന കഥയിൽ അവതരിപ്പിക്കുന്നത്. പിന്നീട് വരുന്ന അത്രാഹസിസ് എന്നോ ഗിൽഗാമഷ് എന്നോ ഒക്കെ പറയുന്ന ഇതിഹാസങ്ങളിൽ വലിയ ഒരു പ്രളയത്തിലൂടെ മനുഷ്യവംശം മുഴുവനും ഉന്മൂലനം ചെയ്യപ്പെടുകയും ആ പ്രളയത്തിൽ നിന്ന് ഒരു കുടുംബം മാത്രം ദൈവത്തിന്റെ പ്രത്യേക പരിപാലനയാൽ സംരക്ഷിക്കപ്പെടുകയും ചെയ്തതിന്റെ വിവരണമാണ് ബാബിലോണിയൻ ഇതിഹാസങ്ങളിൽ കാണുന്നത്. നോഹയുടെ കാലത്തെ പ്രളയവും ഇതുമായിട്ട് ഒത്തിരി ബന്ധമുണ്ട്, സാമ്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോഴേ ദൈവത്തിന്റെ വെളിപ്പെടുത്തലുകൾ ബൈബിളിൽ മാത്രമല്ല കാണുന്നത്, മറ്റു മതങ്ങളിലുമുണ്ട്. പക്ഷേ പലപ്പോഴും മനുഷ്യന്റെ ഭാവനയും തെറ്റായ ചിന്താഗതികളും അന്ധവിശ്വാസങ്ങളും ഒക്കെ കൂടിക്കലർന്നു കിടക്കുന്ന ഈ വിഷയത്തെ ദൈവത്തിന്റെ വചനം ബൈബിൾ വെളിപ്പെടുത്തൽ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. അപ്പോഴേ മറ്റ് ഇതിഹാസങ്ങളുമായി സാമ്യമുണ്ട് എന്ന് പറയുമ്പോൾ അവിടുന്ന് എടുത്തതാണ് ഈ കഥയെന്ന് അർത്ഥമാകുന്നില്ല. പക്ഷേ മനുഷ്യന്റെ സൃഷ്ടിയെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകൾ നിലവിലുണ്ടായിരുന്നു. അതിൽ ദൈവം നോക്കി വെളിപ്പെടുത്തി തരുന്നത് മനുഷ്യൻ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചവും മനുഷ്യനും ദൈവത്തിന്റെ സൃഷ്ടിയാണ് എന്ന യാഥാർത്ഥ്യം. ഇനി പ്രപഞ്ച സൃഷ്ടിയെ കുറിച്ച് പറയുമ്പോൾ കൂടുതൽ അടുത്തു നിൽക്കുന്ന മറ്റൊരു സംഭവമുണ്ട്. എങ്ങനെയാണ് ഈ വെളിപ്പെടുത്തൽ സംഭവിച്ചത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ ഇതുമായി സാമ്യമുള്ള മറ്റൊരു സംഭവം, ചരിത്ര സംഭവം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. അത് പുറപ്പാട് സംഭവമാണ്. പുറപ്പാട് സംഭവത്തിന്റെ വിശദാംശങ്ങൾ ഒരു പുറകിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നത് പോലെ കണ്ടെത്തിയതാണോ ഈ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ അധ്യായങ്ങൾ എന്ന സംശയം ഉളവാക്കാവുന്നതാണ് വിവരണങ്ങൾ. ഉദാഹരണം, ഉൽപ്പത്തി പുസ്തകത്തിൽ പറയും, മരുഭൂമിയിൽ പൂഴി കൊണ്ട് ദൈവം മനുഷ്യനെ മെനഞ്ഞെടുത്തു. അതിനുശേഷം താൻ മെനഞ്ഞെടുത്ത മനുഷ്യനെ അവൻ കിഴക്കൊരു തോട്ടമുണ്ടാക്കി പർദീസായിൽ സ്ഥാപിച്ചു. ഈ മരുഭൂമിയിലെ പൂഴി കൊണ്ട് മെനഞ്ഞെടുക്കുകയും പർദീസായിൽ സ്ഥാപിക്കുകയും ചെയ്തതിന്റെ വിവരണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന മറ്റൊരു ചിത്രമുണ്ട്. മരുഭൂമിയിൽ വെച്ച് ഒരു ജനമായി രൂപീകരിക്കപ്പെട്ട ഇസ്രായേൽ ജനം, ഒരു ജനതയല്ലാതിരുന്നവര്, ഒരുപറ്റം അടിമകളായിരുന്നവരെ ദൈവം മരുഭൂമിയിൽ വെച്ചാണ് ഒരു ജനമാക്കി മാറ്റിയത്. മരുഭൂമിയിൽ വെച്ച് സീനായി ഉടമ്പടിയിലൂടെ ഒരു ജനമാക്കി മാറ്റിയ ഇസ്രായേൽ ജനത്തെ ദൈവം വാഗ്ദത്ത ഭൂമിയിൽ പ്രതിഷ്ഠിക്കുന്നതായിട്ട് കാണും. അപ്പോൾ വാഗ്ദത്ത ഭൂമി പറദീസായും പരസ്പരം ബന്ധപ്പെട്ടാണ് നിൽക്കുക. വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിച്ച ജനത്തിന്, അല്ലെങ്കിൽ പ്രവേശിക്കുന്ന ജനത്തിന് അവിടെ നിലനിൽക്കണമെങ്കിൽ ദൈവം ഒരു നിബന്ധന വെച്ചിരുന്നു, നിങ്ങൾ എന്റെ പ്രമാണം അനുസരിക്കണം. ദൈവം നൽകിയ പ്രമാണങ്ങൾ അനുസരിക്കുന്നതോളം കാലം മാത്രമേ അവർക്ക് വാഗ്ദത്ത ഭൂമിയിൽ വാസമുറപ്പിക്കാൻ സാധിക്കൂ. ഇത് തന്നെയാണ് പറദീസായും സംഭവിക്കുക. പറദീസായിൽ മനുഷ്യൻ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കണം. ആ കൽപ്പന വളരെ ലളിതമായി പറയും, നന്മതിന്മയുടെ അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കരുത്. കൽപ്പന എന്തുമാവട്ടെ, പ്രമാണങ്ങൾ അനുസരിക്കുന്നിടത്തോളം കാലം മാത്രമേ വാഗ്ദത്ത ഭൂമിയിൽ താമസിക്കാൻ സാധിക്കൂ എന്ന പുറപ്പാട് സംഭവത്തിലെ കൽപ്പനയും, കർത്താവിന് കൽപ്പന അനുസരിച്ചാൽ മാത്രമേ പറദീസായിൽ ജീവിക്കാൻ സാധിക്കൂ, അല്ലെങ്കിൽ മരിക്കും പുറത്താക്കപ്പെടും എന്ന കൽപ്പനയും തമ്മിൽ ഒത്തിരി ബന്ധമുണ്ട്, സാമ്യമുണ്ട്. അപ്പോൾ പറദീസായെ കുറിച്ചുള്ള വിവരണം പോലും വാഗ്ദത്ത ഭൂമിയുടെ വെളിച്ചത്തിൽ രൂപപ്പെട്ടതാവാൻ സാധ്യതയുണ്ട്. ഇനി പറദീസായിൽ വെച്ച് അവർ കനി ഭക്ഷിച്ചു, വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചു, ഉടനെ അവർ മരിച്ചില്ല. പക്ഷേ അവർക്ക് നഷ്ടമായത് പറദീസായാണ്. പറദീസ നഷ്ടമാകുന്നത് തന്നെയാണ് ജീവൻ നഷ്ടമാകുക എന്ന് പറയുക. ദൈവത്തോടൊന്നിച്ചുള്ള ജീവനെയാണ് ബൈബിൾ ജീവൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ദൈവത്തോടുള്ള സഹവാസം അവർക്ക് നഷ്ടപ്പെട്ടു. വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചു കഴിയുമ്പോൾ അവരുടെ കണ്ണു തുറക്കുന്നു, അവർക്ക് നഗ്നതാബോധമുണ്ടാകുന്നു, ലജ്ജയുണ്ടാകുന്നു, തുണി അത്തി ഇലകൾ കൂട്ടിത്തുന്നി തുണി ഉടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അവസാനം പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. പാപത്തിന്റെ ഫലമാണ്. ഇതന്നെയാണ് ഇസ്രായേൽക്കാർക്ക് സംഭവിക്കുക. വാഗ്ദത്ത ഭൂമിയിൽ നിന്ന് അവർ പുറന്തള്ളപ്പെടാൻ കാരണം ഉടമ്പടി ലംഘിച്ചതാണ്. ഇങ്ങനെ പുറപ്പാട് സംഭവവും സൃഷ്ടിയുടെ വിവരണവും തമ്മിൽ അടുത്ത ബന്ധമുണ്ട് എന്നതിന് സംശയമില്ല. ഇനി ഈ വിവരണത്തിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യത്തെ 11 അധ്യായങ്ങളെ നമുക്ക് 7 ഭാഗങ്ങളായി തിരിച്ചു കാണാൻ സാധിക്കും. ഇവിടെ രണ്ടു തരത്തിലുള്ള വിവരണങ്ങളുണ്ട്. പലതിൻ്റെയും ഒരു ആവർത്തനം തന്നെ കാണാം. മനുഷ്യ സൃഷ്ടിയെക്കുറിച്ചുള്ള രണ്ട് വിവരണങ്ങളുണ്ട്. ആദ്യത്തെ അധ്യായം 1 മുതൽ 2 അധ്യായം 4 വരെ ഒരു വിവരണം, 2 അധ്യായം 4 മുതൽ 25 വരെ വേറൊരു വിവരണം. രണ്ടും മനുഷ്യ സൃഷ്ടിയെക്കുറിച്ചാണ് പറയുന്നത്. അതുപോലെ തന്നെ രണ്ട് വംശാവലികളുടെ വിവരണമുണ്ട്. പ്രളയത്തെക്കുറിച്ചുള്ള രണ്ട് വിവരണങ്ങൾ കാണും. ഇങ്ങനെ രണ്ട് വ്യത്യസ്ത പാരമ്പര്യങ്ങൾ കൂടിച്ചേർന്നതാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 11 അധ്യായങ്ങൾ എന്ന് ഇന്ന് ബൈബിൾ പണ്ഡിതന്മാർ കരുതുന്നു. അതിന് മതിയായ കാരണവുമുണ്ട്. ഈ ഉറവിടങ്ങളെക്കുറിച്ച്, പാരമ്പര്യങ്ങളെക്കുറിച്ചുമൊക്കെ പിന്നീട് വിശദമായിട്ട് പറയും. അതിലൊന്ന് യാഹ്വേ പാരമ്പര്യമെന്നും മറ്റൊന്ന് പുരോഹിത പാരമ്പര്യമെന്നും ജേ എന്നും പി എന്നും അറിയപ്പെടുന്നുണ്ട്. ഇനി ഈ ആദ്യത്തെ 11 അധ്യായങ്ങളുടെ ഘടനയെക്കുറിച്ച് കൂടി ഒരു വാക്ക്. ഇതിനെ 7 ഭാഗങ്ങളായി തിരിക്കാം എന്ന് ഞാൻ പറഞ്ഞു. ആദ്യത്തെ ഭാഗം സൃഷ്ടിയുടെ വിവരണമാണ്. പ്രപഞ്ച സൃഷ്ടിയുടെ വിവരണം 1 അധ്യായം 1 മുതൽ 2 അധ്യായം 4 വരെ. ദൈവം ഇല്ലായ്മയിൽ നിന്നെല്ലാം തൻ്റെ വചനം വഴി സൃഷ്ടിക്കുന്നു. 6 ദിവസം കൊണ്ട് സൃഷ്ടികർമ്മം പൂർത്തിയാക്കുന്നു. 7ാം ദിവസം ദൈവം വിശ്രമിക്കുന്നു. 7ാം ദിവസം എന്നതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് വിവരണം. 7ാം ദിവസം സാബത്താണ്. സാബത്ത് ആചരണത്തിന്റെ പ്രാധാന്യത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു വിവരണമാണ് ആദ്യത്തേത്. ഇത് പുരോഹിത പാരമ്പര്യത്തിൽപ്പെട്ടതാണെന്ന് പൊതുവെ കരുതപ്പെടുന്നു. ഇവിടെ മനുഷ്യൻ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിക്കപ്പെടുന്നു. അവരൊരുമിച്ചാണ് സൃഷ്ടിക്കപ്പെടുക. മനുഷ്യൻ ദൈവത്തിന്റെ മുഖം വഹിക്കുന്നവനാണ്. മനുഷ്യനെ ദൈവം അനുഗ്രഹിക്കുന്നു. ആ അനുഗ്രഹമാകട്ടെ സന്താനപുഷ്ടിയുള്ളവരായി പെരുകണം. ദൈവം അനുഗ്രഹം ഒരിക്കലും പിൻവലിക്കുന്നില്ല. ദൈവത്തിന് മുഖച്ഛായ വഹിക്കുന്ന മനുഷ്യൻ ഈ ഭൂമിയിൽ പെരുകി നിറയണം. ഈ സൃഷ്ടികർമ്മം അല്ലെങ്കിൽ സൃഷ്ടിയുടെ വിവരണം അവസാനിക്കുമ്പോൾ എല്ലാം വളരെ നന്നായിരിക്കുന്നു ദൈവം കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് അവസാനിക്കുക. 2ാമത്തെ ഭാഗം 2ാം അധ്യായം 5 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. അത് പുരുഷന്റെയും സ്ത്രീയുടെയും സൃഷ്ടിയും പറുദീസായും ആണ് ഇവിടെ വിവരിക്കപ്പെടുക. സൃഷ്ടിയുടെ രണ്ടാമത്തെ വിവരണം, ആ രണ്ടാമത്തെ വിവരണം വളരെ വ്യത്യസ്തമാണ്. ഇത് യാഹ്വേ പാരമ്പര്യത്തിൽ നിന്ന് വരുന്നതാണെന്ന് പറയും. അപ്പോൾ ദൈവം ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ മെനഞ്ഞെടുക്കുകയും പുരുഷന്റെ വാരിയിൽ കൊണ്ട് സ്ത്രീക്ക് രൂപം കൊടുക്കുകയും ഇരുവരെയും പറുദീസായാലാക്കുകയും ചെയ്തതിന്റെ സംഭവം ആണ് ഇവർ പറയുക. ഇപ്പോൾ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ പ്രാധാന്യം, അവർ തമ്മിലുള്ള ഐക്യത്തിന്റെ പ്രാധാന്യം, അവർ പരസ്പര പൂരകങ്ങളാണ് എന്ന യാഥാർത്ഥ്യം, ഇതൊക്കെയാണ് എടുത്തു കാണിക്കുക. ആദ്യത്തെ അധ്യായത്തിൽ മനുഷ്യനും പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിക്കപ്പെട്ടതിന് മുഖ്യമായ ലക്ഷ്യം സന്താനങ്ങൾക്ക് ജന്മം നൽകി ഭൂമിയിൽ നിറയുകയാണെങ്കിൽ, രണ്ടാമത്തതിൻ്റെ ഉദ്ദേശം സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ ഉദ്ദേശം അവർ പരസ്പരം ഇണയും തുണയുമായിരിക്കുക എന്നതാണ്. ഇണയും തുണയുമായി കഴിയേണ്ട മനുഷ്യർ പറുദീസായിലാണ്. പറുദീസായ എന്ന് പറയുമ്പോൾ വലിയ ഒരു ഐക്യത്തിന്റെ പ്രതീകമായിട്ടാണ് കാണുന്നത്. ഇവിടെ മനുഷ്യൻ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്നു. മനുഷ്യർ പരസ്പരം, സ്ത്രീയും പുരുഷനും പരസ്പരം അംഗീകരിക്കുന്നു. അതുപോലെ തന്നെ മനുഷ്യനും പ്രപഞ്ചവും തമ്മിൽ വലിയ ഐക്യത്തിൽ കഴിയുന്നു. മനുഷ്യന് തന്നോട് തന്നെയും ഐക്യമുണ്ട്. നഗ്നനാണെങ്കിലും ലജ്ജയില്ല. പ്രപഞ്ച വസ്തുക്കളും മുഴുവനും മനുഷ്യന്റെ ഹിതമനുസരിച്ചും മനുഷ്യൻ ദൈവഹിതമനുസരിച്ചും ജീവിക്കുന്ന ആ ഒരു സാഹചര്യത്തെയാണ് പറുദീസ അതോ വലിയ ഐക്യമെന്ന് വിശേഷിപ്പിക്കുക. മൂന്നാമത്തേത്, എപ്രകാരമാണ് ഈ പറുദീസ നഷ്ടപ്പെടുന്നത്, എപ്രകാരമാണ് തിന്മയും മരണവും ഭൂമിയിലേക്ക് കടന്നു വരുന്നത് എന്ന് വിവരിക്കുക. മൂന്നാമത്തെ അധ്യായം 1 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ പറുദീസ നഷ്ടം അഥവാ തിന്മയുടെ ഉത്ഭവം എന്ന് പറയാം. മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന തിന്മയുടെ സ്വാധീനം, സർപ്പത്തിന്റെ രൂപത്തിൽ കടന്നു വരുന്ന തിന്മയുടെ ശക്തി, പ്രലോഭകനായി മാറുന്നു. പ്രലോഭനം ദൈവത്തെ തെറ്റിദ്ധരിക്കാനും ദൈവത്തെ ധിക്കരിക്കാനും പ്രേരണയായി തീരുന്നു. അങ്ങനെ ദൈവത്തിന്റെ കൽപ്പന ലംഘിക്കുന്ന മനുഷ്യൻ സ്വന്തം പ്രവർത്തനത്തിന്റെ ഫലമായി തിന്മയ്ക്ക് അധീനനായി തീരുന്നു. ആ തിന്മ അവനെ കീഴടക്കുന്നു. അതോടുകൂടി ഈ ഭൂമിയിൽ മരണം കടന്നു വരികയായി, പറുദീസ നഷ്ടപ്പെടുകയായി. കനി തിന്നവന്റെ കണ്ണു തുറന്നു, പക്ഷെ അവൻ കണ്ടത് തന്റെ ദൈവതുല്യതയല്ല, നഗ്നതയാണ്. തന്നെ തന്നെ അംഗീകരിക്കാനാണ് സാധിക്കുന്നില്ല. ഉള്ളിൽ തന്നെ ഭയം ജനിക്കുന്നു, ലജ്ജയും നഗ്നതാബോധവും. അപ്പൊ തന്നോട് തന്നെയുള്ള ഐക്യം നഷ്ടപ്പെട്ടു. ദൈവത്തോടുള്ള ഐക്യം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് അവൻ ഓടി ഒളിക്കാൻ ശ്രമിക്കുക. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഐക്യം നഷ്ടപ്പെട്ടു. നീ എനിക്ക് കൂട്ടു തന്ന സ്ത്രീ എനിക്ക് തന്നു എന്നാണ് പറയുക. അവസാനം പ്രപഞ്ചവുമായുള്ള ഐക്യവും നഷ്ടപ്പെട്ടു. കർത്താവ് പറയും, നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. അപ്പോഴെങ്ങനെയാണ് മനുഷ്യനിലേക്ക്, ഈ പ്രപഞ്ചത്തിലേക്ക് തിന്മ കടന്നു വന്നത്? മനുഷ്യന്റെ പ്രവർത്തനത്തിലൂടെ തിന്മ കടന്നു വന്നു. പക്ഷെ മനുഷ്യന്റെ പ്രവർത്തനത്തിന് പ്രേരകമായി തീർന്ന തിന്മയുടെ ശക്തി ഈ ഭൂമിയിൽ തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ബൈബിൾ ഇവിടെ പറയുന്നില്ല. അപ്പോൾ മൂന്നാമത്തെ ഭാഗത്ത് തിന്മയുടെ ഉത്ഭവത്തെക്കുറിച്ച് പറയും. നാലാമത്തെ സെക്ഷൻ, 4 മുതൽ 6 വരെയുള്ള ഉള്ള ഭാഗമാണ് എപ്രകാരമാണ് തിന്മയുടെ പെരുകുന്നത്, അതോടൊപ്പം എപ്രകാരമാണ് മനുഷ്യൻ വർദ്ധിച്ചു ഭൂമിയിൽ നിറയുന്നത് എന്ന് കാണിക്കും. കായന്റെയും അബേലിന്റെയും കഥ കൊണ്ടാണ് തുടങ്ങുന്നത്. മനുഷ്യ പരസ്പരം സഹോദരങ്ങളാണെന്നും ആ സാഹോദര്യം ത്യജിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് അകലുന്നവൻ ശത്രുവായി തീരുന്നു, സാഹോദര്യം ത്യജിക്കുമ്പോൾ കൊലപാതകം രൂപം കൊള്ളുന്നു. അപ്പോഴേ പരസ്പരം വെറുക്കുന്ന സ്നേഹിത മനുഷ്യരുടെ, ബലവാൻ ബലഹീനനെ കൊല്ലുന്നതിൻ്റെ ചരിത്രം ഇവിടെ കടന്നു വരികയായി. കായനും ആബേലും ഒറ്റപ്പെട്ട രണ്ട് വ്യക്തികൾ മാത്രമല്ല, എന്നും ഇന്നും നിലനിൽക്കുന്ന മനുഷ്യ സമൂഹമാണ്, മനുഷ്യന്റെ തന്നെ ചിത്രമാണ്, നമ്മൾ ഓർക്കണം. 6-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം എത്തുമ്പോഴേക്കും നന്മ മാത്രമായിരുന്ന മനുഷ്യനും ഈ പ്രപഞ്ചം മുഴുവനും തിന്മ കൊണ്ട് നിറഞ്ഞതായി കാണും. 5-ാമത്തെ ഭാഗം പ്രളയത്തെക്കുറിച്ചാണ്. ആദ്യ സൃഷ്ടിയുടെ അവസാനമാണ്. എല്ലാത്തിനെയും ഞാൻ തുടച്ചു മാറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ഈ ഭൂമിയിലേക്ക് പ്രളയജലത്തെ അയക്കുന്നതിന്റെ വിവരണമാണ് 6-ാമത്തെ അധ്യായം 5 മുതൽ 8-ാമത്തെ അധ്യായം 14 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. അത് 5-ാമത്തെ ഭാഗം. ഒരു സൃഷ്ടിയുടെ അവസാനമാണ്, ഒരു യുഗത്തിന്റെ അവസാനമായി. അവിടെ ഒരാൾ മാത്രം രക്ഷിക്കപ്പെടുന്നു. എല്ലാവരും തിന്മ ചെയ്യുമ്പോഴും ആ തിന്മയോട് കൂട്ടുകൂടാതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന വ്യക്തിയിലൂടെയാണ് ചരിത്രം മുന്നോട്ട് പോകുന്നത്, ദൈവരക്ഷാചരിത്രത്തെ നയിക്കുന്നത് എന്ന് നോഹയുടെയും കുടുംബത്തിന്റെയും ചരിത്രം നമ്മളെ പഠിപ്പിക്കും. 6-ാമത്തെ ഭാഗം ഒരു പുതിയ ക്രമത്തിന്റെ തുടക്കമാണ്. പുതിയ സൃഷ്ടി, നോഹയിലൂടെ ദൈവം ആരംഭിക്കുന്ന പുതിയ സൃഷ്ടിയാണ്. അത് 8-ാമത്തെ അധ്യായം 15 മുതൽ 9-ാമത്തെ അധ്യായം 17 വരെയുള്ള വാക്യങ്ങളിൽ കാണും. പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്ന നോഹ ബലിയർപ്പിക്കുകയും ദൈവം നോഹയുമായും അതുപോലെ തന്നെ സാർവത്രിക എല്ലാ ജനതകളും എല്ലാ വ്യക്തികളുമായും സൃഷ്ടി മുഴുവനുമായും ഉടമ്പടി ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ വിവരണമാണ് 6-ാമത്തെ ഭാഗം. ഒരു പുതിയ ഓർഡർ, പുതിയ ക്രമം, ഒരു പ്രാപഞ്ചിക ഉടമ്പടി, പ്രപഞ്ചവുമായി ദൈവം ചെയ്യുന്ന ഉടമ്പടി. ആ ഉടമ്പടിയിലൂടെ ദൈവം നൽകുന്ന സംരക്ഷണത്തിൻ്റെ വാഗ്ദാനം. അവസാനമായി 7-ാമത്തെ ഭാഗം തിന്മയുടെ വളർച്ച, അതുപോലെ തന്നെ ജനതകളുടെ ഉത്ഭവം എന്ന് വിശേഷിപ്പിക്കാം. 9-ാമത്തെ അധ്യായം 18 മുതൽ 11-ാമത്തെ അധ്യായം 32 വരെയുള്ള വാക്യങ്ങൾ. ഇത് തിന്മ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുകയും മനുഷ്യർ പരസ്പരം അകന്നു പോവുകയും ചെയ്യുന്നതിൻ്റെ ചിത്രം അവതരിപ്പിക്കുകയാണ്. മനുഷ്യർ പെരുകുന്നു, അതോടൊപ്പം തിന്മയും പെരുകുന്നു. ഇങ്ങനെ 11-ാമത്തെ അധ്യായം അവസാനിക്കുമ്പോഴേക്കും നമ്മൾ കാണുന്നത് പരസ്പരം മനസ്സിലാക്കാനാവാതെ അകന്നുപോകുന്ന ഒരു മനുഷ്യന്റെ ചിത്രമാണ്. ഒരു ഭാഷയാണ് സംസാരിക്കുന്നത്, പക്ഷെ അവർക്ക് മനസ്സിലാവുന്നുണ്ട്, അവരുടെ ഭാഷ ഭിന്നിച്ചു പോയി. പരസ്പരം മനസ്സിലാക്കാനോ അംഗീകരിക്കാനോ കഴിയാതെ അകന്നുപോകുന്ന മനുഷ്യന്റെ ചിത്രം. ഇതോടുകൂടിയാണ് ആദ്യ ചരിത്രം അവസാനിക്കുന്നത്. ആദ്യ ചരിത്രം അവസാനിക്കുമ്പോൾ അകന്നുപോകുന്ന മനുഷ്യൻ, തകർന്നുപോയ ബന്ധങ്ങൾ, നഷ്ടപ്പെട്ട പർദീസ, ഭരണം നടത്തുന്ന മരണം, ഇതൊക്കെയാണ് നമ്മൾ കാണുക. പ്രത്യാശയില്ലാത്ത രീതിയിൽ അകന്നുപോയ മനുഷ്യൻ. പക്ഷെ അതോടൊപ്പം ഒരു പ്രത്യാശയുടെ കിരണം നമ്മൾ കാണും വംശാവലിയെക്കുറിച്ചുള്ള വിവരണത്തിൽ. അബ്രാഹത്തെക്കുറിച്ച് പറയുമ്പോൾ തേരായുടെ പുത്രനായ അബ്രാഹത്തെയും കൂടി അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത ഭാഗത്തിലേക്കുള്ള ഒരു തുടക്കം കൂടിയാണ്. അപ്പോൾ ആദ്യ ചരിത്രം നമുക്ക് എല്ലാറ്റിൻ്റെയും ഉത്ഭവത്തെക്കുറിച്ച് പറയും, രക്ഷാചരിത്രം ആവശ്യമായ ഒന്ന് സാഹചര്യത്തെക്കുറിച്ചും പറയും. അടുത്തത് പിതാക്കന്മാരുടെ ചരിത്രമാണ്. അത് നമ്മൾ അടുത്ത സെഷനിൽ പഠന വിഷയമാക്കുന്നതാണ്. ഒരു പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാം. കരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, അങ്ങയുടെ ഛായയിലും സദൃശ്യത്തിലും ഞങ്ങളെ സൃഷ്ടിക്കുകയും അങ്ങയുടെ കൂടെ എന്നേക്കും വസിക്കാനായി ഞങ്ങളെ അവിടുന്ന് വിളിക്കുകയും ചെയ്തുവല്ലോ. കർത്താവേ, അങ്ങയുടെ ഈ കാരുണ്യത്തിന്, അനന്തമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ സ്നേഹം കൂടുതലായി ഗ്രഹിക്കുന്നതിന്, അങ്ങയുടെ വിളിക്ക് ഉത്തരം നൽകുന്നതിന് അവിടെ ഞങ്ങളെ ശക്തരാക്കണമേ. അങ്ങയെപ്പോലെ ആവാനുള്ള പ്രലോഭനം വിട്ട് അങ്ങയെ ദൈവമായി അംഗീകരിക്കാനും ഞങ്ങൾ സൃഷ്ടികളാണെന്നുള്ള കാര്യം ഏറ്റുപറഞ്ഞുകൊണ്ട് അങ്ങയുടെ വിധേയരായിരിക്കാനും അവിടെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് മാറ്റി സമർപ്പിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. I don't know.